2020 May 26 ചൊവ്വാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ 4 പേജിൽ നിന്ന്. പ്രതിസന്ധിയിലും പ്രതീക്ഷ. കണ്ണിമ ചിമ്മാതെ നോക്കിയില്ലെങ്കിൽ എല്ലാം പൊട്ടിത്തകർന്നു പോകുന്ന തരത്തിലേക്ക് സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന മാറിയിട്ട് കാലമേറെയായി. ധനമന്ത്രിയായി ചുമതലയേറ്റ ഡോക്ടർ TM തോമസ് ഐസക് 2016 അധികാരമേറ്റെടുക്കുമ്പോൾ കടം കയറി മുടിഞ്ഞ തറവാടിന്റെ പത്തായപ്പുര പോലെയായിരുന്നു സംസ്ഥാന ഖജനാവ്. മന്ത്രി ആദ്യം ചെയ്തത് ഈ അവസ്ഥ ധവളപത്രമായി ജനങ്ങളെ അറിയിക്കുകയായിരുന്നു. കിഫ്ബി എന്ന മാന്ത്രിക പെട്ടി ഒന്നുമില്ലായികയിൽ നിന്ന് തുടങ്ങി കടം വാങ്ങി കാര്യങ്ങൾ നടത്തി മുന്നോട്ടു പോകുന്നതിനിടെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റി. അതിലൊന്ന് കിഫ്ബി എന്ന മാന്ത്രിക പെട്ടി തുറന്ന് സംസ്ഥാനത്തെ അടിസ്ഥാന സൌകര്യ വികസന ആവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സംവിധാനമൊരുക്കിയതാണ്. 46.85 ലക്ഷം പേർക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ 4 വർഷവും മുടങ്ങാതെ കൊടുത്തതാണ് രണ്ടാമത്തേത്. ആദ്യ വർഷം ഓഖി ചുഴലിക്കാറ്റും 2 വർഷം നിപ്പയും 3 വർഷം മഹാപ്രളയവും 4 വർഷം മഴ ദുരിതവും കോവിഡും സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ തകർത്തെറിഞ്ഞു. വരുമാനം കുത്തനെയിടിഞ്ഞു. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നോട്ട് പിൻവലിക്കലും മുന്നൊരുക്കങ്ങളില്ലാത്ത GST കൂനിന്മേൽ കുരുപോലെയായി. എന്നിട്ടും ജനജീവിതം ദുസ്സഹമാക്കാതെ അവർക്കൊപ്പം നിൽക്കാൻ സർക്കാരിനായത് കാര്യശേഷിയോടെയുള്ള ധനകാര്യ മാനേജ്മെന്റ് കൊണ്ടാണെന്ന് പറയാം. സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ദേശീയ നിരക്കിലും മേലെയായിരുന്നു. 7.2 നിന്ന് 7.5 വളർന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിച്ച് കേരള ബാങ്കും യാഥാർത്ഥ്യമാക്കി. 100 രൂപ വരവിൽ 124 ചെലവ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാകാൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടായി. കടം വാങ്ങി എത്ര മുന്നോട്ടു പോകുമെന്ന ആശങ്ക മാറിവരുന്ന എല്ലാ സർക്കാരുകൾക്കുമുണ്ട്. വായ്പാ പരിധി ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% നിന്ന് 5% ി ഉയർത്തിയത് സംസ്ഥാനത്തിന് ആശ്വാസമാണ്. എന്നാലും വാങ്ങിക്കൂട്ടുന്ന കടമെല്ലാം എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. ചെലവ് ചുരുക്കണമെന്ന മുറവിളി ഉയരാൻ തുടങ്ങിയിട്ടും കാലമേറെയായി. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 100 രൂപ വരവിൽ 103 രൂപയായിരുന്നു ചെലവ്. എന്നാൽ ഇപ്പോഴത് 100 രൂപ വരവിൽ 124 രൂപയാണ് ചെലവ് എന്ന തരത്തിലായി. ശമ്പള ചെലവ് വരുമാനത്തിന്റെ 36% നിന്നും 48% പെൻഷൻ ചെലവ് 20 നിന്ന് 31% കൂടി. കടം വാങ്ങിയതിന്റെ തിരിച്ചടവിനായി വരുമാനത്തിന്റെ 22% ചെലവാക്കിയിരുന്നിടത്ത് ഇപ്പോൾ 31% കൂടി. ഇതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നാണ് സർക്കാരിന്റെ അവസാന വർഷം കാത്തിരിക്കുന്ന അത്ഭുതം. സംസ്ഥാനത്തിന്റെ പൊതുകടം 2015-16 1,57,370.33 കോടി. 2016-17 1,86,453.86 കോടി. 2017-18 2,10,762.35 കോടി. 2018-19 2,35,631.50 കോടി. 2019-20 2,64,489.29 കോടി. സംസ്ഥാനത്തിന്റെ ചെലവും വരവും തമ്മിലുള്ള അന്തരം 2015-16 17,818.46 കോടി. 2016-17 26,448.35 കോടി. 2017-18 26,837.41 കോടി. 2018-19 26,988.30 കോടി. 2019-20 26,290.58 കോടി. അവസരമാക്കി മുന്നേറും, ധനമന്ത്രി തോമസ് ഐസക് സംസാരിക്കുന്നു. ചോദ്യം: വലിയ റവന്യൂ വളർച്ച പ്രതീക്ഷിച്ചിട്ടും നമുക്കത് കൈവരിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? മറുപടി: അധികാരത്തിലേറുന്നതിന് 3 വർഷം മുൻപുള്ള കാലയളവ് ഒഴിച്ചാൽ 12 വർഷം കേരളത്തിൽ നല്ല നികുതി വളർച്ചയുണ്ടായിരുന്നു. വാറ്റ് നികുതിയിലെ എൻട്രി ടാക്സ് നിലച്ചതോടെയാണ് കേരളത്തിന്റെ നികുതി വരുമാനം ഗണ്യമായി ഇടിഞ്ഞത്. GST വന്നാൽ ആദ്യത്തെ 2-3 വർഷം കുറച്ച് പ്രശ്നമുണ്ടായാലും കേരളത്തിന് നേട്ടമുണ്ടാക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ കേന്ദ്രം GST നിരക്ക് കുറച്ചത് പ്രശ്നമായി. ചോദ്യം: കടം വാങ്ങിയുള്ള സമ്പദ്വ്യവസ്ഥ പ്രശ്നമാകില്ലേ? മറുപടി: ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം. കടം വാങ്ങുന്നതിൽ കുഴപ്പമില്ല, പരിധിക്കുള്ളിലല്ലേ കടം വാങ്ങാൻ പറ്റൂ. അത് എല്ലാ സംസ്ഥാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കടത്തിന്റെ പലിശയുടെ നിരക്കിനേക്കാൾ സംസ്ഥാനത്തിന്റെ വളർച്ച കൂടിയാൽ പിന്നെ പ്രശ്നമില്ല. കിഫ്ബി വഴിയുള്ള കടമെടുപ്പിന്റെ 70% ആസ്തി നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. വ്യവസായം വളരാൻ പ്രധാനമായും വേണ്ടത് പശ്ചാത്തല വികസനമാണ്. കിഫ്ബി ഇല്ലെങ്കിൽ റോഡ് വികസനം നടക്കുമായിരുന്നില്ല. ആരോഗ്യ വ്യാവസായിക മേഖലകളിലെല്ലാം കാര്യമായ മൂലധന നിക്ഷേപം നടക്കുകയാണ്. വ്യവസായ പാർക്കുകൾക്കായി വൻ നിക്ഷേപം വരുന്നുണ്ട്. ചോദ്യം: വ്യവസായത്തിന് അനുകൂലമായ സംസ്ഥാനമായി ഇപ്പോഴും മാറാൻ കഴിഞ്ഞിട്ടില്ലെന്ന ആക്ഷേപം ഇനിയും മാറിയിട്ടില്ലല്ലോ. മറുപടി: ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം മുന്നേറുന്നുണ്ട്. അത് ഫലപ്രാപ്തിയിലെത്താൻ കുറച്ച് സമയമെടുക്കും. മൂലധന നിക്ഷേപം വരണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഫ്യൂഡൽ കക്ഷികൾ സ്വത്തും ധനവും കൈയാളിയിരുന്ന കാലത്ത് അന്ന് അവരെയെല്ലാം എതിർത്തിരുന്നു. ആ സമീപനം അന്ന് ശരിയായിരുന്നു. ഇന്ന് അതല്ല വേണ്ടത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് നിക്ഷേപമാണ്. അതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കും. കോവിഡ് വന്നില്ലെങ്കിൽ ഒരു ഡസനോളം കമ്പനികൾ നിക്ഷേപവുമായി കേരളത്തിൽ വരുമായിരുന്നു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലായാൽ അവർ വരും. ചോദ്യം: കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ പുറത്തുകടക്കാൻ പറ്റും? മറുപടി: കാർഷിക മേഖല, ടൂറിസം തുടങ്ങിയ ഉൽപാദന മേഖല, വ്യാവസായിക ഉൽപാദന മേഖല എന്നിവിടങ്ങളിലെല്ലാം കേരളത്തിന് മുന്നേറാൻ കഴിയും. 15 വർഷം മുൻപ് പൊതുജനാരോഗ്യ മേഖലയെ ആശ്രയിച്ചിരുന്നവർ കേവലം 28% ഇപ്പോഴത് 48% ഉയർന്നിരിക്കുന്നു. ആരോഗ്യ പരിപാലന മേഖലയിലെ നേട്ടം ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന് സഹായകരമാകും. ചോദ്യം: കോവിഡ് എങ്ങനെ നേട്ടമാക്കി മാറ്റും? മറുപടി: കോവിഡ് കാലത്തെ പ്രവർത്തനം കേരളം ഒരു സുരക്ഷിത കേന്ദ്രമാണെന്ന ധാരണ വന്നിട്ടുണ്ട്. ടൂറിസം രംഗത്തുൾപ്പെടെ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റും. ആരോഗ്യമേഖലയിൽ പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സാരംഗത്തേക്ക് വിദേശികളെ ആകർഷിക്കാൻ നമുക്ക് കഴിയും. കേരള ബാങ്ക് വികസനത്തിന്റെ കേന്ദ്രമാകും. സഹകരണമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംസാരിക്കുന്നു. ചോദ്യം: സഹകരണ മേഖലയിൽ 4 വർഷത്തിനിടെയുണ്ടായ നേട്ടങ്ങൾ. മറുപടി: ഹ്രസ്വകാല വായ്പാ സംഘങ്ങളെ ത്രിതല സംവിധാനത്തിൽ നിന്നും ദ്വിതല സംവിധാനത്തിലേക്ക് മാറ്റി. കേരള ബാങ്ക് രൂപീകരിച്ചത് വലിയ നേട്ടമാണ്. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത്. കേരള ബാങ്ക് ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ 2-ാമത്തെ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് സഹകരണ സംഘം രൂപീകരിച്ചു. ചോദ്യം: പൂർത്തീകരിക്കാനാവാത്ത ലക്ഷ്യങ്ങളുണ്ടോ? മറുപടി: കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതനുസരിച്ചുള്ള പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. അതിൽ ഏറിയ കൂറും നടപ്പാക്കിയിട്ടുണ്ട്. ചോദ്യം: കേരള ബാങ്കിന്റെ നിലവിലെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു? മറുപടി: കേരള ബാങ്ക് രൂപീകരണം ഈ രംഗത്തെ പലരുടെയും സ്വപ്നമായിരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വൻ മാറ്റം കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ദേശസാൽകൃത ബാങ്കുകൾ വഴി നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന വിദേശ പണം കേരള ബാങ്കിലൂടെ എത്തുമ്പോൾ ആ തുക മുഴുവൻ സംസ്ഥാനത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത. വിദേശ മലയാളികൾ സംസ്ഥാനത്തേക്ക് അയക്കുന്ന പണം സ്വീകരിക്കുന്നതിനുള്ള ലൈസൻസ് കേരള ബാങ്കിന് താമസിയാതെ ലഭിക്കുന്നതോടെ വലിയ മാറ്റം സാമ്പത്തിക രംഗത്തുണ്ടാകും. ചോദ്യം: സർക്കാരിന്റെ 5-ാമത്തെ വർഷത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ. മറുപടി: ഇതുവരെ നടപ്പാക്കിയ പദ്ധതികളുടെ പൂർത്തീകരണമാണ് അവസാന വർഷത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നടപ്പാക്കി തുടങ്ങിയ കാര്യങ്ങൾ സമഗ്രതയോടെ മുന്നോട്ടു കൊണ്ടുപോകും.